2022 ഏപ്രിൽ 28 വ്യാഴാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ശിവശതകത്തിന്റെ മനഃശാസ്ത്രം. സ്വാമി സാന്ദ്രാനന്ദ എഴുതുന്നു, ചരിത്രം തിരുത്തിക്കുറിച്ച അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വിരചിച്ച പ്രശസ്തമായ കൃതിയാണ് ശിവശതകം. ഒറ്റനോട്ടത്തിൽ സ്തോത്ര കൃതിയെന്ന് തോന്നുമെങ്കിലും ഭക്തനും സാധകനും ശ്രദ്ധയോടെ കടന്നു ചെല്ലുമ്പോൾ ശുദ്ധ അദ്വൈത സത്യത്തെ സാക്ഷാത്കരിക്കാൻ പുറപ്പെടുന്ന ജിജ്ഞാസുവിന് വന്നു ഭവിച്ചേക്കാവുന്ന പ്രലോഭനങ്ങളെ മനഃശാസ്ത്രപരമായും ശാസ്ത്രീയമായും അപഗ്രഥനം ചെയ്തിരിക്കുകയാണ് ഈ മനോഹര കൃതിയിൽ. കോവിഡ് സമയത്ത് ശിവഗിരി മഠത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ധർമ്മപ്രചരണാർത്ഥവും മഹാമാരിക്ക് മുൻപിൽ പകച്ചുനിന്ന ജനത്തിനു വേണ്ടിയും സമാരംഭിച്ച ശ്രീനാരായണ ഗുരുദേവ കൃതികളുടെ പഠന ക്ലാസ് മുടങ്ങാതെ 2 വർഷം പിന്നിടുകയാണ്. ഈ സന്ദർഭത്തിൽ അരുവിപ്പുറം ക്ഷേത്രം മഠം എന്ന യൂട്യൂബ് ചാനലിലൂടെ ശിവശതകത്തിന്റെ പഠനം പൂർത്തീകരിക്കുകയാണ്. ശിവശതകത്തിലൂടെ കടന്നുപോകുമ്പോഴാണ് മനുഷ്യ മനസ്സിനെ സങ്കീർണതകളിലേക്ക് തള്ളിവിടുന്ന പ്രശ്നങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകും വിധത്തിൽ ഗുരു അവതരിപ്പിച്ചിരിക്കുന്നതിന്റെ ശാസ്ത്രീയത നമ്മെ അമ്പരപ്പിക്കുന്നത്. ഭൌതിക രീതിയിൽ ചിന്തിക്കുന്നവരും ആധ്യാത്മിക രീതിയിൽ ചിന്തിക്കുന്നവരും ലക്ഷ്യമിടുന്നത് ഈ ഭൂമിയിൽ പരമാവധി സുഖത്തോടെ ജീവിക്കുക എന്നതാണ്. പക്ഷേ ഈ രണ്ടു വഴിയിൽ സഞ്ചരിക്കുന്നവർക്കും സംഭവിക്കുന്ന പ്രധാന പ്രശ്നം അവർ എല്ലാം മുൻവിധിയോടെ കാണുന്നു എന്നതാണ്. ഇത് മനുഷ്യനെ കൂടുതൽ സങ്കീർണതകളിലേക്ക് തള്ളിവിടുന്നു. പ്രശ്നപരിഹാരം കാനൽ ജലം പോലെ അകന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിലേക്കെന്ന് പറഞ്ഞ് പാരതന്ത്ര്യത്തിലേക്ക് നിപതിക്കുന്നു. സനക സനന്ദ സനത്കുമാരർ മുൻപാം മുനിജനമോടുപദേശമോതി മുന്നം.
കനിവൊടു തെക്കുമുഖം തിരിഞ്ഞുകല്ലാൽ തണലിലിരുന്നൊരു മൂർത്തി കാത്തുകൊള്ളുക.
പണ്ടത്തെ ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരുശിഷ്യന്മാർ പഠിച്ചിരുന്ന രീതി ഗുരുവിന്റെ വർണ്ണനയിൽ നിന്നും മനസ്സിലാക്കാം. സനകനും സനത്കുമാരനും സനന്ദനുമൊക്കെ ഈ സംസാര ദുഃഖത്തെ അതിവർത്തിച്ച ജീവൻ മുക്തരായ മഹാത്മാക്കളാണ്. കനിവോടെയാണ് ജീവൻ മുക്തനായ ഗുരു ശിഷ്യർക്ക് ഉപദേശം നൽകുന്നത്. ജനകനും അമ്മയും ആത്മസഖി പ്രിയജനവും അടുത്തയൽവാസികളും വിനാ ജനനമെടുത്തു പിരിഞ്ഞിടുമെപ്പോഴും തനിയെ ഇരിപ്പതിനെ തരമായി വരൂ. നമ്മുടെയൊക്കെ വിചാരം നമുക്ക് ചുറ്റും നമ്മെ സംരക്ഷിക്കാൻ ഒരുപാട് ആളുകളുണ്ടെന്നാണ്. പക്ഷേ അങ്ങനെ ഒന്നില്ലെന്നാണ് ഋഷിമാരുടെ കണ്ടെത്തൽ. നമുക്ക് ഇത് അംഗീകരിക്കാൻ ഒരു വിഷമം. പ്രത്യേകിച്ച് ആധുനിക വിദ്യാഭ്യാസം നേടിയവർക്കും യുക്തിവാദികൾക്കും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് സൂക്ഷ്മമായി ഒന്ന് കണ്ണോടിച്ചാൽ ജനകൻ, അമ്മ, ആത്മസഖി, സ്വന്തക്കാർ, അടുത്ത അയൽവാസികൾ ഇവരെയൊന്നും കൂടാതെയാണ് നാം ഓരോരുത്തരും ജനിക്കുന്നതും മരിക്കുന്നതും. കൂടാതെ ഇവരെല്ലാവരും കൂടെയുണ്ടെന്ന് തോന്നുമ്പോഴും മാനസികമായി നാം തനിയെയാണ് ജീവിക്കുന്നത്. നമുക്കുണ്ടാവുന്ന മാനസിക പിരിമുറുക്കം, ദുഃഖം, ഇതെല്ലാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് വിചാരിക്കുന്നവർ ഏറ്റെടുക്കാറുണ്ടോ? ആർക്കെങ്കിലും അതിന് സാധിക്കുമോ? മറ്റൊരാളിന്റെ വൈഷമ്യങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഇവിടെ ഇങ്ങനെയൊരു വിശകലനം സംഭവിക്കാത്തതുകൊണ്ടാണ് നമുക്ക് അമിതമായ മമതാബന്ധം ഉണ്ടാകുന്നതും അതിൽ നിന്നും ദുഃഖം ഉണ്ടാകുന്നതും. അതുകൊണ്ട് ഇക്കാര്യം മനസ്സിലാക്കി അറിവോടുകൂടി ഇതിനെ അതിവർത്തിച്ചു പോയാൽ ദുഃഖമില്ലാതെ സുഖത്തോടുകൂടി ഇവിടെ കഴിയാം. അതിനുള്ള പരിഹാരമാണ് ഗുരു പറയുന്നത്. ദുഃഖം എനിക്കൊരിക്കലും ഉണ്ടാകാതെ പരമ്പൊരുളിൽ ഭക്തിയുറയ്ക്കണം. അജ്ഞാനമാകുന്ന ചെഞ്ചിടയിലേക്ക് ജ്ഞാനഗംഗാപ്രവാഹം ഉണ്ടാകാൻ എല്ലാത്തിനും ആശ്രയമായ ഗുരുവിന്റെ ഉപദേശത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഗുരു. ഈ കൃതികളുടെ പ്രചാരണത്തിലൂടെ അഥവാ മനസ്സിലാക്കലിലൂടെ ഓരോ മനുഷ്യനും മനസ്സിന്റെ സങ്കീർണതകളെ അതിവർത്തിച്ച് കൃതകൃതനായി കഴിയണം. അരുവിപ്പുറം ക്ഷേത്രത്തിന്റെയും മഠത്തിന്റെയും യൂട്യൂബ് ചാനലിലൂടെ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. ഇപ്രകാരം നടത്തിയ ക്ലാസിൽ ആത്മോപദേശ ശതകം സാമാന്യ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിനെ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കാനും സാധിച്ചു.